ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേരളത്തിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കുകയാണ്. വാക്സിൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഏതു വാക്സിൻ എടുക്കണം എന്ന് നിങ്ങൾ ആലോചിച്ചു? ഏതു വാക്സിനാണ് ഫലപ്രദം എന്ന് നിങ്ങൾ ചിന്തിച്ചുറപ്പിച്ചു? ഇല്ലെങ്കിൽ ഇത് മുഴുവൻ കേൾക്കണം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നോ, പല ഘട്ടങ്ങളിലും നമ്മളെല്ലാം സെൽഫ് പ്രൊക്ലൈംഡ് എക്സ്പേർട്ടുകളായി മാറും. പല കാര്യങ്ങളിലും സ്വയം പ്രഖ്യാപിത വിദഗ്ധർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ തെറ്റായ വിവരങ്ങൾ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കും. ശരി എന്ന വിധത്തിൽ മിസ് ഇൻഫർമേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യും. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. കോവിഡ് 19 പിന്നീട് വാക്സിനേഷനെക്കുറിച്ചും എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് ഇങ്ങനെ പരന്നത്? യഥാർത്ഥത്തിൽ വാക്സിനേഷന്റെ കാര്യത്തിൽ പണ്ട് മുതലേ ഒരു ആന്റി വാക്സിനേഷൻ പ്രൊപ്പഗണ്ടയുണ്ട്. പോളിയോ ആയാലും BCG ആണെങ്കിലുമൊക്കെ ഈ ആന്റി വാക്സിനേഷൻ പ്രൊപ്പഗണ്ട പ്രചരിച്ചിരുന്നു. വാക്സിനേഷൻ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വിവരിച്ച ചില കാര്യങ്ങളുണ്ട്. മറ്റു പല വാക്സിനുകൾക്കും ബാധകമാകുന്നതുപോലെ ചിലർക്ക് മിതമായ പനി, കുത്തിവയ്പ്പെടുത്ത ഭാഗത്തോ ശരീരത്തിന്റെ ഭാഗങ്ങളിലോ വേദന തുടങ്ങിയ പാർശ്വഫലങ്ങളുണ്ടാകാം. എന്നാൽ ഈ പാർശ്വഫലങ്ങൾ താൽക്കാലികമാണ്. അതിനുമപ്പുറത്തേക്ക് വലിയ തോതിലുള്ള പാർശ്വഫലങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. കുറച്ചു സമയത്തിന് ശേഷം ഇത്തരം ചെറിയ പാർശ്വഫലങ്ങൾ ഭേദമാകും എന്നായിരുന്നു വാക്സിന് എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് മന്ത്രി നൽകിയ മറുപടി. കോവിഡ് വാക്സിൻ പുരുഷന്മാരിലും സ്ത്രീകളിലും വന്ധ്യതയ്ക്ക് കാരണമാകും എന്നതായിരുന്നു മറ്റൊരു പ്രചരണം. അങ്ങനൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, കോവിഡ് വാക്സിൻ പുരുഷന്മാരിലോ സ്ത്രീകളിലോ വന്ധ്യതയ്ക്ക് കാരണമാകും എന്നതിന് ശാസ്ത്രീയമായ ഒരു തെളിവുമില്ല. കോവിഡ് 19 രോഗത്തിന്റെ ഫലമായി വന്ധ്യത സംഭവിക്കുമോ എന്ന് ആർക്കും അറിയില്ല. കോവിഡ് 19 ശരിയായ വിവരങ്ങൾ ലഭിക്കുന്നതിന് സർക്കാരിന്റെ ഔദ്യോഗിക ആശയവിനിമയ സംവിധാനങ്ങളെ മാത്രം വിശ്വസിക്കുക. ഇത്തരം കിംവദന്തികളോ സ്ഥിരീകരിക്കാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളോ ദയവായി ശ്രദ്ധിക്കരുത് എന്ന് തന്നെയാണ് അധികൃതർ ആവർത്തിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ട ഒരു കുപ്രചരണം ചിരിക്കാൻ വക നൽകുന്നതാണ്. മാർക്കറ്റിൽ കച്ചവടത്തിനിരിക്കുന്ന പ്രായമായ ഒരു സ്ത്രീയോട് നിങ്ങൾ വാക്സിൻ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തെന്നോ, ഓ എനിക്കൊന്നും വയ്യ, ആനയെ കുത്തുന്ന സൂചി വെച്ച് എന്റെ ദേഹത്തൊന്നും കുത്താൻ ഞാൻ സമ്മതിക്കില്ല. യഥാർത്ഥത്തിൽ വാക്സിനേഷനെക്കുറിച്ച് എന്തൊക്കെ അബദ്ധധാരണകളാണ് ആളുകൾ വിശ്വസിച്ചു വച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ വാക്സിനുകൾ ഏതൊക്കെയാണ് എന്നാദ്യം നോക്കാം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ്, ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ കോവാക്സിൻ എന്നിവ. ഏതു വാക്സിൻ വേണമെന്ന് വ്യക്തികൾക്ക് തെരഞ്ഞെടുക്കാനാവില്ല. ഓരോ കേന്ദ്രത്തിലും ഏതെങ്കിലും ഒരു വാക്സിനാണ് നൽകുന്നത്. ചില മരുന്നുകൾ കഴിക്കുന്നവർക്ക് യോജ്യമായ വാക്സിൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും. വാക്സിൻ എടുക്കണമോ എന്നതാണ് മറ്റൊരു ചോദ്യം. നിർബന്ധമായും എടുക്കണമെന്ന് അധികൃതർ ആവർത്തിച്ചു പറയുന്നുണ്ട്. വാക്സിൻ വ്യക്തിയെയും അയാളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും രോഗവ്യാപനത്തിൽ നിന്ന് സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഉറപ്പ്. 2 ഡോസാണ് എടുക്കേണ്ടത്. ആദ്യ ഡോസ് കുത്തിവെച്ച് 28-ാം ദിവസം 2-ാം ഡോസ്, 2-ാമത്തെ ഡോസ് കുത്തിവെച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ശരീരത്തിൽ കൊറോണ വൈറസിനെ ചെറുക്കുന്ന ആന്റിബോഡി രൂപപ്പെടും. ഇതിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നേരത്തെ ചോദിച്ചതുപോലെ വാക്സിൻ മനുഷ്യർക്ക് പൂർണ്ണ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കുത്തിവയ്പ് ആരംഭിച്ചിട്ടുള്ളത്. ചിലർക്ക് നേരിയ പനി, കുത്തിയിറക്കിയ സ്ഥലത്തുള്ള വേദന, ശരീരവേദന, ക്ഷീണം, തലകറക്കം, ശ്വാസംമുട്ട്, ഛർദി, ഓക്കാനം, ജലദോഷം തുടങ്ങിയ പാർശ്വഫലങ്ങളുണ്ടാകാം. എന്നാൽ വളരെ വേഗം ഇത് ഭേദമാവുകയും ചെയ്യും. ഇനി വാക്സിൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണ്? പനിയുള്ളവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്നവർ, ഭക്ഷണം, മരുന്ന്, അലർജിയുള്ളവർ, ആദ്യ ഡോസിൽ പാർശ്വഫലങ്ങളുണ്ടായവർ, ഇവരൊന്നും വാക്സിൻ എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. രോഗത്തിനെതിരെ ശരീരത്തിന് പ്രതിരോധം നൽകാനാണ് വാക്സിൻ. രോഗം വന്ന് ഭേദമായവരും വാക്സിൻ എടുക്കുന്നതാണ് ഉചിതം എന്നും അധികൃതർ പറയുന്നുണ്ട്. കോവിഡ് സംശയിക്കുന്ന രോഗിയുമായി ബന്ധപ്പെട്ട് രോഗലക്ഷണങ്ങളുള്ളവർ അല്ലെങ്കിൽ രോഗം സംശയിക്കപ്പെടുന്നവർ ലക്ഷണമുണ്ടായി 14 ദിവസത്തേക്ക് വാക്സിൻ എടുക്കേണ്ട. ഈ കാലയളവിൽ അവർ വാക്സിനേഷൻ എത്തിയാൽ മറ്റുള്ളവർക്ക് രോഗം പടരാം. ഇത്രയുമാണ് ഇത് സംബന്ധിച്ചുള്ള സംശയ നിവാരണം. പറയാൻ കാരണം, 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇന്നു മുതൽ കേരളത്തിൽ വാക്സിൻ വിതരണം ചെയ്യുകയാണ്. പലതരത്തിലുള്ള അബദ്ധധാരണകൾ പലർക്കും വന്നു ഭവിച്ചിട്ടുണ്ട്. അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഏതു വാക്സിനാണ് നല്ലത് എന്നതായിരുന്നല്ലോ നമ്മൾ ചോദിച്ചു തുടങ്ങിയത്. സത്യത്തിൽ അത് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഈ വാക്സിനുകളുടെ ഒക്കെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. അതുകൊണ്ട് വാക്സിൻ എടുക്കുക എന്നത് മാത്രമാണ് ശരിയായ കാര്യം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിന് കോവിഡ് ബാധിച്ച് ലേക്ഷോർ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അവിടെ നിന്ന് അയച്ച ഒരു മെസ്സേജ്, സ്വകാര്യ മെസ്സേജ് ആണെങ്കിലും ഇങ്ങനെ വായിക്കാം. ഐ ആം അഡ്മിറ്റഡ് ഇൻ ലേക്ഷോർ വിത്ത് കോവിഡ് ആൻഡ് ന്യൂമോണിയ. ഹാവ് യു ടേക്കൺ വാക്സിനേഷൻ സോ ഫാർ? ഇഫ് നോട്ട് പ്ലീസ് ടേക്ക്, ദിസ് ഈസ് ഹെൽ എന്നാണ് ആ മെസ്സേജ്. അത്രയും നരകപൂർണമാണ് കോവിഡ് ബാധിച്ചാലുള്ള അവസ്ഥ. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് വാക്സിൻ വേണമോ അതോ കൊറോണ വേണമോ എന്നുള്ള കാര്യം.